ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിലെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്തിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മുതൽ നിങ്ങളുടെ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോ ആപ്പിൾ പോഡ്കാസ്റ്റുകളിലും ലഭ്യമാണ്. അതായത് ലോകത്തിലെ തന്നെ നമ്പർ വൺ പോഡ്കാസ്റ്റ് പ്രൊവൈഡറായ ആപ്പിൾ പോഡ്കാസ്റ്റുകളിൽ കൂടി നിങ്ങൾക്ക് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോ കേൾക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നോളജ് നേടാവുന്നതാണ്. സോ എല്ലാ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഈ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ദയവായി റേറ്റ് ചെയ്യുക. അതായത് ഔട്ട് ഓഫ് 5 എത്ര സ്റ്റാറാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് ചെയ്യുക. കൂടാതെ കമൻറ്റും റിവ്യൂസും നൽകാൻ മറക്കരുത്. കമ്മിങ് ബാക്ക് ടു അവർ ഡെയിലി ഷോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം കൂട്ടുകാർ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നായ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അതായത് 10th കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് എഡ്യൂക്കേഷൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിനെ കുറിച്ചാണ്. മെയിനായിട്ടും ഏതൊക്കെ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകളാണുള്ളത്? സർട്ടിഫിക്കേഷനുണ്ട്, ഡിപ്ലോമയുണ്ട്, ഡിഗ്രി കോഴ്സുകളുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളുണ്ട്, PhD ഉണ്ട്, MPhil ഉണ്ട്, അങ്ങനെ പല പല ഫോർമാറ്റ്സിലാണ് നമുക്കുള്ളത്. സോ ഇവ എന്താണ്? ഡിപ്ലോമയും സർട്ടിഫിക്കേഷൻ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി എന്താണ്? ഡിഗ്രികളും ഡിപ്ലോമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? MBAയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് PGDMഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവയൊക്കെ ആരാണ് പഠിക്കേണ്ടത്? MBA എപ്പോൾ ചെയ്യണം? MTech എപ്പോൾ ചെയ്യണം? MSc എപ്പോൾ ചെയ്യണം? അങ്ങനെ പല ചോദ്യങ്ങളും കൂട്ടുകാരെ അലട്ടുകയാണ്. സോ അതിനൊക്കെയുള്ള ഒരു ചെറിയ ഉത്തരമായിട്ടാണ് ഇന്നത്തെ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോ. സോ ലെറ്റ് സ്റ്റാർട്ട്. എല്ലാ വ്യൂവേഴ്സും ആദ്യം മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷന് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് നൽകിയിരിക്കുന്നത് ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഓരോ കൂട്ടുകാരനും കൂട്ടുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് നേടാൻ ആഗ്രഹം, ഏത് രീതിയിലുള്ള പ്രൊഫഷണൽ ബോഡീസാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, യൂണിവേഴ്സിറ്റീസാണ് ഡിഗ്രികൾ നൽകുന്നത്, അങ്ങനെ പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള എഡ്യൂക്കേഷനെ കാണാൻ സാധിക്കും. കൂടാതെ ഓരോ എഡ്യൂക്കേഷൻ നൽകുന്ന ഫോർമാറ്റ്സിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. സോ സമയം ഒട്ടും കളയാതെ ആദ്യം തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ? സർട്ടിഫിക്കേഷൻ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് ഇത് വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് ആണ്. അതായത് സമയ പരിധി വെക്കുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് കോഴ്സുകളിൽ എണ്ണാൻ പറ്റുന്ന കൂടുതൽ കോഴ്സുകളുള്ള ഒരു ഫോർമാറ്റാണ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. അതായത് അക്കൗണ്ടിങ് ആയാലും ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും എൻജിനീയറിംഗ് ആയാലും സയൻസ് ആയാലും ഏത് ഫീൽഡ് എടുത്താലും നമുക്കതിൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. സോ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഷോർട്ടസ്റ്റാണ്, കാശ് ചിലവാകുന്നത് പൊതുവെ കുറവാണ്, കൂടാതെ ഇത് നൽകുന്നത് മെയിനായിട്ടും പ്രൊഫഷണൽ ബോഡീസാണ്. നമുക്ക് CAയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നൽകുന്നത് ICAI ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നബോഷ്, അങ്ങനെ പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് നൽകാൻ പറ്റുന്ന പോലെ തന്നെ പ്രൊഫഷണൽ ബോഡീസിന് നൽകാൻ പറ്റുന്ന ഒരു കാര്യമാണ് സർട്ടിഫിക്കേഷൻ കോഴ്സ്. സ്ഥാപനങ്ങൾ സ്വന്തമായി സ്വതന്ത്രമായി പോലും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നൽകാറുണ്ട്. സോ നമ്മൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ UGCയുടെ അപ്രൂവലിനെ കുറിച്ച് അറിയേണ്ട, ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം UGCയുടെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമല്ല സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. മറിച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് നൽകുന്ന ആൾക്കാർ അവരുടെ ഗ്ലോബൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി കാണുന്നത്. സോ അതാണ് സർട്ടിഫിക്കേഷൻ. രണ്ടാമതായിട്ടുള്ളതാണ് ഡിപ്ലോമ കോഴ്സ്. സോ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ അതിനെ ഡിപ്ലോമ കോഴ്സുമായി വളരെയധികം കമ്പാരിസൺ ചെയ്യുന്നതോടൊപ്പം സാമ്യതയുമുണ്ട് എന്നുള്ളതാണ്. സോ സർട്ടിഫിക്കേഷൻ കോഴ്സും ഡിപ്ലോമ കോഴ്സും ഏകദേശം തുല്യമാണ്. പക്ഷേ വലിയൊരു വ്യത്യാസം, ഇത് നൽകുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ്. സോ ഡിപ്ലോമ കോഴ്സ് നൽകാനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറ്റും എന്നുള്ളതാണ്. കൂടാതെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും നൽകുന്നുണ്ട്. സോ ഡിപ്ലോമയും സർട്ടിഫിക്കേഷൻ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം, ഡിപ്ലോമ നൽകുന്നത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ്. ഇനി അറിയേണ്ടത് ഡിപ്ലോമ കോഴ്സിൻ്റെ പരിധിയാണ്. 3 മാസം, 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം വരെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. കൂടാതെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞ ഡിപ്ലോമയുമുണ്ട്, മെയിനായിട്ട് മാനേജ്മെൻറ്റിലാണ്. സോ ഈവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നൽകുന്ന ബിസിനസ് എഡ്യൂക്കേഷൻ അത് MBA അല്ല, മറിച്ച് PGDM ആണ്. സോ എന്താണ് MBA PGDM തമ്മിലുള്ള വ്യത്യാസം? സോ PGDM എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു കോഴ്സാണ്. നമുക്കറിയാം IIM ആയാലും IIT കളായാലും ഇത് ഒരു യൂണിവേഴ്സിറ്റി അല്ല, മറിച്ച് ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന കോഴ്സുകളെ പൊതുവെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ അറിയപ്പെടുന്നത്. സോ അതാണ് ഡിപ്ലോമയും സർട്ടിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഡിപ്ലോമയും ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയാണെങ്കിൽ, ഡിപ്ലോമ കോഴ്സസിന് പൊതുവെ ഒരു ഫോക്കസ്ഡായ, അതായത് സർട്ടിഫിക്കേഷൻ കോഴ്സ് പോലെ തന്നെ പ്രൊഫഷണലി ഫോക്കസ്ഡായ എഡ്യൂക്കേഷനാണ് നൽകുന്നത്. സോ ബേസിക്കായ പല സബ്ജക്ട്സും ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് ഡിഗ്രി കോഴ്സുകൾ? ഡിഗ്രി കോഴ്സിനെ സർട്ടിഫിക്കേഷൻ കോഴ്സുമായും ഡിപ്ലോമ കോഴ്സുമായും താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഡിഗ്രി കോഴ്സുകൾ വളരെ ജനറലായി അത് പഠിക്കുന്ന ആൾക്കാർക്ക് വെറും ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ല കൂടുതൽ സബ്ജക്റ്റ് പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ കേരളത്തിലാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു ഫസ്റ്റ് ഇയറിൽ, കർണാടകയിലാണെങ്കിൽ എൻവയോൺമെൻറ്റലും സിവിൽ സംബന്ധമായ റൈറ്റ്സിനെ കുറിച്ചും പഠിക്കുന്നു. സോ പൊതുവെ എഞ്ചിനീയറിംഗിൽ നിന്ന് മാറി മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റികൾ സിലബസ് തയ്യാറാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കുന്നു, നിങ്ങൾ സാങ്കേതികമായ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, BSc ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കിട്ടും. അങ്ങനെ നമുക്കൊരു വിസ്താരമായ ഒരു സിലബസ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ഡിഗ്രി കോഴ്സുകൾ പൊതുവെ അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആയതും അത് പഠിക്കുന്ന കൂട്ടുകാരെ കൂടുതൽ സബ്ജക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനും ആ രീതിയിലുള്ള ഒരു മെച്ചുറിറ്റി പക്വത ലഭിക്കാനും വേണ്ടിയാണ് ഡിഗ്രി കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കിതിന് പലതരം ഡിഗ്രി കോഴ്സുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആയാലും, അതായത് ബാച്ചിലറിൽ തുടങ്ങുന്ന ബാച്ചിലർ ഓഫ് സയൻസ്, ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചിലർ ഓഫ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ബാച്ചിലേഴ്സ് വരുന്ന എല്ലാം അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ വരുന്നതാണ്. സോ ബേസിക്കലി ഇതിൻ്റെ ദൈർഘ്യം ഇന്ത്യയിൽ 3 വർഷമാണ്, 4 വർഷമാണ്, അല്ലെങ്കിൽ മാക്സിമം 5 വർഷം വരെ പോകാൻ സാധ്യതയുണ്ട്. അതായത് മെയിനായിട്ടും ഇൻ്റഗ്രേറ്റഡ് കോഴ്സസുകളാണെങ്കിൽ, ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് ഉണ്ടാവും, കൂടാതെ സ്പെഷ്യലൈസേഷൻ കൂടി ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഉദാഹരണം LLB ആണ്. ഇനി വരാൻ പോകുന്ന BEd പ്രോഗ്രാം, അതായത് ഇൻ്റഗ്രേറ്റഡ് BEd ആണെങ്കിൽ 4 വർഷം വരെ പോകും. എഞ്ചിനീയറിംഗ് പൊതുവെ 4 വർഷമാണ്. ഇനിയുള്ളതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം, PG എന്ന് പറയും. ഇതും വരുന്നത് ഡിഗ്രി പ്രോഗ്രാമിലാണ്. ഇതും മനസ്സിലാക്കേണ്ടത് കൂട്ടുകാർ, UG ഉള്ള ആൾക്കാർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് അണ്ടർ ഗ്രാജുവേഷൻ ലഭിച്ച ആൾക്കാർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലോ ഒരിക്കലും PGയിലേക്ക് പോകാൻ പറ്റില്ല. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് മാസ്റ്റേഴ്സ്, അതായത് മാസ്റ്റർ ഓഫ് ആർട്സ്, മാസ്റ്റർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, മാസ്റ്റർ ഓഫ് ടെക്നോളജി, മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ, അങ്ങനെ 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 വരും. ഇനി അടുത്തതാണ് PhD, അതായത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, PG ഉണ്ടെങ്കിൽ അടുത്ത ലെവലാണ് ഡോക്ടറേറ്റ് ആയിട്ടുള്ളത്. PhD പ്രോഗ്രാം നമുക്കറിയാം മാസ്റ്റേഴ്സ് കഴിഞ്ഞ് 5, 6, 7, 8, 9, 10 വർഷം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. സോ അതിനൊരു സമയക്രമം നൽകുന്നില്ല. സോ അത് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് മെയിൻ ആൾക്കാർ എടുക്കാറ്. സോ ഫ്രണ്ട്സ്, ഇതാണ് പൊതുവെയുള്ള എല്ലാ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും, അതായത് ഫോർമാറ്റ്സിനെ കുറിച്ചുമുള്ള ചെറിയൊരു വിവരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സർട്ടിഫിക്കേഷൻ കോഴ്സായാലും ഡിപ്ലോമ കോഴ്സായാലും ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും PhD ആയാലും എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. മെയിനായിട്ടും സർട്ടിഫിക്കേഷൻ കോഴ്സും ഡിപ്ലോമ കോഴ്സുമാണ്. പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട്, എന്തായാലും എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ഒരു ടോപ്പപ്പായി സർട്ടിഫിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഡിപ്ലോമ ചെയ്യണം. സോ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാതെ ഡയറക്റ്റ്ലി സർട്ടിഫിക്കേഷൻ ചെയ്തുകൂടാ, ഡിപ്ലോമ ചെയ്തുകൂടാ? അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മെയിനായും കൂട്ടുകാർ ചോദിക്കാറുണ്ട്, പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ്ലി CA ചെയ്യാമല്ലോ, പിന്നെ ഡിഗ്രി ചെയ്യേണ്ട ആവശ്യം എന്താണ്? CMA വേണ്ടിയും സെയിം ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്, പിന്നെ എന്തിന് നമ്മൾ ഡിഗ്രി ചെയ്യുന്നു എന്നുള്ളത്. സോ ഇതിനൊക്കെയുള്ള ഒരു കോമൺ ആൻസറാണ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ടോപ്പപ്പ് ആണ്, ശരിയാണ്. അത് നേടിയതിന് ശേഷമുള്ള നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാക്കി എഡ്യൂക്കേഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്ലസ് ടുക്കാരൻ CA ശേഷം നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു CA ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളോടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതും. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെ BTech ഉണ്ട്, അതിൽ കൂടാതെ നിങ്ങളുടെ ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു കമ്പാരിസൺ, പ്ലസ് ടു കഴിഞ്ഞ് ഫയർ ആൻഡ് സേഫ്റ്റിക്കാരന് എങ്ങനെയുള്ള ജോബാണ് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആകുക എന്നുള്ളത്, അതായത് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ബാച്ചിലേഴ്സ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഒരു ചെറിയെടുത്ത് നിങ്ങളൊരു വാനില ഐസ് കോണിലോ അതല്ല ഒരു സ്ട്രോബെറി ഐസ് കപ്പിലോ വെച്ചാൽ അതിനുണ്ടാകുന്ന ആ ചെറിയുടെ വാല്യൂ, കൂടാതെ നിങ്ങൾക്ക് ഒരു ചെറി മാത്രം തന്നാലുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം, ആ അനുഭൂതി, അതും തമ്മിലുള്ള വ്യത്യാസം തന്നെ നോക്കിയാൽ മതി. സോ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷനെ കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അതിനെ കൂടാതെ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നു, പ്രൊഫഷണലി നിങ്ങളൊരു പർട്ടിക്കുലർ ജോബിലേക്ക് സർട്ടിഫൈ ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ കഴിയുന്നതും നിങ്ങളുടെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സായാലും ഡിപ്ലോമ കോഴ്സസും നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ബേസിക് ക്വാളിഫിക്കേഷനെ നിങ്ങൾ ഒരിക്കലും നോക്കരുത്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി ആകുക എന്നുള്ളൊരു കാര്യം. കൂടാതെ വേറെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ചെയ്യുമ്പോൾ പാരലായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി നിങ്ങളുടെ ഡിഗ്രി കോഴ്സും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് സമയം ലാഭിക്കാനും പറ്റും, പക്ഷേ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ. ഇനി മനസ്സിലാക്കാനുള്ളത് മാസ്റ്റേഴ്സ് റിലേറ്റഡ് കോഴ്സുകളെ കുറിച്ചാണ്, അത് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ളതാണ്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായി പല എപ്പിസോഡും ചെയ്തതാണ്. വളരെ ബ്രീഫായി പറയുകയാണെങ്കിൽ, മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് മുമ്പ്, അതായത് നിങ്ങളുടെ യു ജി കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് മുമ്പ് ഒന്നോ രണ്ടോ വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഐഡിയലായ സിറ്റുവേഷനാണ്, വളരെ നല്ല കാര്യമാണ്. സോ അതിന് കൂട്ടുക, ശ്രമിക്കുക ബിഫോർ റഷിംഗ് ഫോർ യുവർ മാസ്റ്റേഴ്സ്. ഇതാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മറക്കരുത് ഇൻ കമൻറ്റ് ബോക്സ്. കൂടാതെ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ്.